ഈ ദൈവവചന പഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 11-ാമത്തെ പാഠമായ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം പൗലോസ് അപ്പസ്തോലൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയാണ്. പഠനഭാഗം അപ്പസ്തോല പ്രവൃത്തികൾ 15:35 മുതൽ 18:22 വരെ. AD 46 മുതൽ 48 വരെ നീണ്ടുനിന്ന 1-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസും ബർണബാസും അന്ത്യോക്യയിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞ ശേഷം അവർ ഇരുവരും കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് അവർ കർത്താവിന് വേണ്ടി നേടിയ വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കുവാൻ ആഗ്രഹിച്ചു. AD 50 തുടങ്ങി 52 അവസാനിച്ച ഈ 2-ാം മിഷണറി യാത്രയും ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്ന് തന്നെയാണ്. അവരോടൊപ്പം സഞ്ചരിച്ച് പ്രവർത്തിക്കുവാൻ യോഹന്നാൻ എന്ന മറുപേരുള്ള മർക്കോസ് വീണ്ടും താൽപ്പര്യപ്പെട്ടു. 1-ാം മിഷണറി യാത്രാ മധ്യേ സാഹചര്യങ്ങളുടെ പരിവരുത്ത വശത്തോടെ ഇണങ്ങിച്ചേരുവാൻ കഴിയാതെ പിന്തിരിഞ്ഞു പോയവനെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ല എന്ന് പൗലോസ് നിരൂപിച്ചു. എന്നാൽ അയാളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. അങ്ങനെ പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെയും കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് സിറിയ കിലിക്യ പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചു. പൗലോസിന്റെ കർക്കശതയും ബർണബാസിന്റെ വിട്ടുവീഴ്ച മനോഭാവവും മർക്കോസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായി നമുക്ക് ഊഹിക്കാം. പിൽക്കാലത്ത് മർക്കോസ് പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നതിന് തെളിവുകളുണ്ട്. പൗലോസ് തൻ്റെ അന്ത്യലേഖനത്തിൽ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് തിമോത്തിയോസിന് എഴുതുകയുണ്ടായി. 2 തിമോത്തിയോസ് 4:11. AD 61 റോമിലെ പ്രഥമ കാരാഗ്രഹവാസ വേളയിൽ താൻ എഴുതിയ കത്തുകളിൽ ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് തനിക്ക് ആശ്വാസമായി തീർന്ന വ്യക്തികളെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ മർക്കോസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4:10, 4:24. പൗലോസും ശീലാസും ഒരുമിച്ച് സിറിയ കിലിക്യ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു. 16:1 വാക്യം ഇപ്രകാരമാണ്: അവൻ ദെർബയിലും ലൂസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദാ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ യവനനായിരുന്നു. വിശ്വാസത്തിൽ നിജപുത്രനായി ദീർഘവർഷങ്ങളിൽ വിശ്വസ്തതയോടുകൂടി പൗലോസിനോട് ചേർന്ന് കർത്തൃ ശുശ്രൂഷ നിർവഹിച്ച തിമോത്തിയോസിനെ കുറിച്ച് ആദ്യമായി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത് ഈ ഭാഗത്താണ്. പൗലോസിന്റെ സഹചാരിയും കൂട്ടുവേലക്കാരനും സന്ദേശവാഹകനുമായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മ യഹൂദാസ്ത്രീ എങ്കിലും അപ്പൻ യവനനായിരുന്നു. അമ്മയായ യുനീക്കയും വലിയമ്മയായ ലോവീസും അവനെ ബാല്യം മുതൽ ദൈവവചനം പഠിപ്പിച്ചു. അവരിലുണ്ടായിരുന്ന നിർവ്യാജ വിശ്വാസം അവനിലും ഉണ്ടായിരുന്നു. 2 തിമോത്തിയോസ് 1:5, 3:15. പൗലോസിന്റെ ആദ്യ മിഷണറി യാത്രയിൽ ലുസ്ത്രയിൽ ചെന്നപ്പോൾ ഈ കുടുംബം ക്രിസ്തീയ വിശ്വാസത്തിൽ ആയി എന്ന് കരുതാം. ഇപ്പോൾ ഈ 2-ാം പ്രാവശ്യം പൗലോസ് അവിടെ എത്തിയപ്പോഴേക്കും തിമോത്തിയോസ് പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. അവൻ സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനും മിഷണറി പ്രവർത്തനത്തിന് പ്രാപ്തനുമാകയാൽ അവൻ തന്നോടൊപ്പം പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ പിതാവ് ഒരു യവനെന്ന യഹൂദന്മാർ അറിഞ്ഞിരുന്നതിനാൽ അവരെ ഓർത്ത് പൗലോസ് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ ഒരുമിച്ച് പട്ടണം തോറും ചെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കുവാൻ ഉപദേശിച്ചു. സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ രൂപത്തിൽ തന്നെ ദർശിക്കുവാൻ കഴിയുന്നു. അവിടുന്ന് സംസാരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു. പ്രവർത്തകരെ അയക്കുകയും അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ നിന്നും ശുശ്രൂഷകന്മാരെ തടഞ്ഞതായും കാണുന്നു. പൗലോസും കൂട്ടരും ആസിയയിൽ വചനം പ്രസംഗിക്കുന്നതിനെ വിലക്കിയതായി 16:6 പറയുന്നു. ആകയാൽ അവർ ഭൃഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ച് മ്യൂസിയയിൽ എത്തി. ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, എന്നാൽ യേശുവിൻ്റെ ആത്മാവ് അവരെ അതിനും സമ്മതിച്ചില്ല. അവർ മ്യൂസിയ കടന്ന് ത്രോവാസിൽ എത്തി. പൗലോസ് ത്രോവാസിൽ താമസിക്കുന്ന വേളയിൽ ഒരു ദിവസം രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരുവൻ ദർശനത്തിൽ തൻ്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ടു. "നീ മക്കദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക" എന്ന് തന്നോട് അപേക്ഷിച്ചു. അവിടെ സുവിശേഷം അറിയിപ്പാൻ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പൗലോസും സഹോദരന്മാരും ഉടൻ തന്നെ മക്കദോന്യയിലേക്ക് പുറപ്പെടുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ത്രോവാസിൽ നിന്നും കപ്പൽ കയറി സമോത്രാക്കായിലേക്കും അവിടെ നിന്നും ഫിലിപ്പയിലേക്കും ചെന്നു. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷവുമായി യൂറോപ്പിൻ്റെ മണ്ണിൽ പൗലോസ് കാൽ ചവിട്ടി. ഫിലിപ്പിയ മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് സ്ഥാപിച്ചതാണ് ഈ പട്ടണം. 16:11, 16 എന്നീ ഭാഗങ്ങളിൽ "ഞങ്ങൾ" എന്നുള്ള പ്രയോഗം കാണുന്നതിനാൽ ഗ്രന്ഥകാരനായ ലൂക്കോസും അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഫിലിപ്പിയയിൽ പാർക്കുന്ന വേളയിൽ ഒരു ശബത്ത് നാളിൽ പൗലോസും കൂട്ടരും ഒരു പുഴവക്കത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് പൗലോസ് വചനം സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന ദൈവഭക്തയായ ഒരു സ്ത്രീ ആ വചനം കേട്ടുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു. അവൾ അവരെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. യൂറോപ്പിൽ ആദ്യമായി സുവിശേഷം കേട്ട് ക്രിസ്ത്യാനിയായി തീർന്ന വ്യക്തിയാണ് ലുദിയ. ഫിലിപ്പിയിലെ ആദ്യത്തെ സഭാകൂടിവരവ് ലുദിയയുടെ വീട്ടിലാണ് ആരംഭിച്ചതെന്ന് ന്യായമായി അനുമാനിക്കാം. ഫിലിപ്പിയിൽ വെച്ച് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്ന ഒരു ബാല്യക്കാരത്തിയിലെ ഭൂതത്തെ പൗലോസ് ശാസിച്ച് പുറത്താക്കി. തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയ നിമിത്തം അവരുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് വലിച്ചുകൊണ്ട് ചെന്നു. പട്ടണത്തെ കലക്കുന്നു എന്നും റോമാക്കാർക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്നും ആരോപണം പറഞ്ഞു. പുരുഷാരം അവരുടെ നേരെ ഇളകി. അധിപതികളുടെ കൽപ്പന പ്രകാരം അവരെ അടിച്ച് കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹ പ്രമാണി അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലുകൾ തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. പരിഭ്രമം പിടിച്ച കാരാഗ്രഹ പ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. പൗലോസ് അവനെ അതിൽ നിന്നും തടഞ്ഞു. അവൻ വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലാസിൻ്റെയും മുൻപിൽ വീണു. "യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണം?" എന്നുള്ള അവൻ്റെ ചോദ്യത്തിന് അവർ ഇപ്രകാരം മറുപടി നൽകി: "കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും." വീട്ടിലുള്ള എല്ലാവരോടും അവർ വചനം പ്രസംഗിച്ചു. കാരാഗ്രഹ പ്രമാണിയും തനിക്കുള്ളവരെല്ലാവരും യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിക്കുകയും ചെയ്തു. ആത്മഹത്യ നിമിത്തം അന്ധകാരപൂരിതമാകേണ്ടിയിരുന്ന കാരാഗ്രഹ പ്രമാണിയുടെ ഭവനം പ്രകാശപൂരിതമായി. അത് ആനന്ദത്തിൻ്റെ നൃത്തവേദിയായി മാറ്റപ്പെട്ടു. ക്രിസ്തുവിൻ്റെ സുവിശേഷം മനുഷ്യനെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കും ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും വിലാപത്തിൽ നിന്നും നൃത്തത്തിലേക്കും നയിക്കുന്നു. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് "യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം?" എന്ന് കാരാഗ്രഹ പ്രമാണി ചോദിച്ച അതേ ചോദ്യം ഇന്നും സാർവത്രിക ചോദ്യമായി നിലകൊള്ളുന്നു. അവർ അന്ന് നൽകിയ ഉത്തരം തന്നെയാണ് ഇന്നും സ്വർഗത്തിന് നൽകുവാനുള്ളത്: "കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും." നേരം പുലർന്നപ്പോൾ പൗലോസിനെയും ശീലാസിനെയും രഹസ്യമായി തടവിൽ നിന്നും വിടുവാൻ അധിപതികൾ ശ്രമിച്ചു. എന്നാൽ താൻ റോമൻ പൗരനാണെന്നും പരസ്യമായി കാരാഗ്രഹത്തിൽ അടച്ചിട്ട് രഹസ്യമായി വിടുന്നതിനെ താൻ എതിർക്കുന്നുവെന്നും പൗലോസ് പറഞ്ഞു. അവർ റോമാ പൗരന്മാരെന്ന് കേട്ട് ഭയന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞ് പുറത്തു കൊണ്ടുവന്ന് പട്ടണം വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവ് വിട്ട് ലുദിയയുടെ ഭവനത്തിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി. ലുദിയായുടെ ഭവനത്തിൽ ചെറുതായി ആരംഭിച്ച ഫിലിപ്പിയാ സഭ വളർന്ന് പിൽക്കാലത്ത് പല അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരുമുള്ള വലിയ സഭയായി തീർന്നു. മറ്റ് പ്രദേശങ്ങളിലുള്ള സഭകൾക്കെല്ലാം മാതൃകയായിക്കൊണ്ട് ഈ സഭ ആത്മീയ നേതൃത്വം നൽകി. തൻ്റെ ഈ രണ്ടാം മിഷണറി യാത്രയിൽ ഷീലാസ്, തിമോത്തിയോസ്, ചരിത്രകാരനായ ലൂക്കോസ് എന്നിവർക്കൊപ്പം പൗലോസ് AD 51 ഫിലിപ്പിയിൽ എത്തിയതും ഈ സഭ സ്ഥാപിച്ചതും. ആ സഭയുടെ പ്രഥമ ഇടയനായി നിയോഗിക്കപ്പെട്ടത് ഒരു പക്ഷേ ലൂക്കോസ് ആയിരുന്നിരിക്കണം. പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് AD 61 പൗലോസ് സുവിശേഷ നിമിത്തം റോമിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ സഭയ്ക്ക് എഴുതിയ കത്താണ് ഫിലിപ്പിയ ലേഖനം. ലൂക്കോസിനെ ഫിലിപ്പിയയിൽ വിട്ടിട്ട് പൗലോസും ശീലാസും ഹംപി പോലീസിലും അപ്പല്ലോനിയയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിൽ എത്തി. ഇന്ന് ആ പട്ടണം സുലോനിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്കാലത്ത് തെസ്സലോനിക്ക ഒരു തുറമുഖവും മക്കദോന്യ എന്ന പ്രവിശ്യയുടെ തലസ്ഥാനവും ആയിരുന്നു. ഈ സ്ഥലം രാഷ്ട്രീയവും വാണിജ്യപരവുമായ പ്രാധാന്യം മൂലം വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. തെസ്സലോനിക്കയിൽ നല്ല ഒരു കൂട്ടം യഹൂദന്മാർ ഉണ്ടായിരുന്നു. പൗലോസ് അവിടെയുള്ള സിനഗോഗിൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. കഷ്ടമനുഭവിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു. യഹൂദന്മാരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. അസൂയ പൂണ്ട യഹൂദന്മാർ പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. പൗലോസിനെയും ശീലാസിനെയും കാണാൻ കഴിയാത്തത് നിമിത്തം അവരുടെ ആതിഥേയനായിരുന്ന യാസോൻ എന്ന ആളിനെയും ചില സഹോദരന്മാരെയും പിടിച്ച് വലിച്ചിടച്ച് ന്യായാസനത്തിങ്കൽ കൊണ്ടുചെന്നു. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി എന്നും യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് യാസോനോടും സഹോദരന്മാരോടും ജാമ്യം വാങ്ങിയിട്ട് അവരെ വിട്ടയച്ചു. സഹോദരന്മാർ രാത്രി തന്നെ പൗലോസിനെയും ശീലാസിനെയും അവിടെ നിന്നും 50 മൈൽ അകലെയുള്ള ബെരോവയിൽ എത്തിച്ചു. പൗലോസ് തെസ്സലോനിക്കയിൽ പാർത്തിരുന്ന നാളുകളിൽ താൻ രാവും പകലും വേല ചെയ്ത് ഉപജീവനം കഴിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം നടത്തിയതായി തെസ്സലോനിക്കർക്കെഴുതിയ 2 ലേഖനങ്ങളിലും പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 2:9, 2 തെസ്സലോനിക്കർ 3:7-9. തെസ്സലോനിക്കയിൽ താമസിച്ചിരുന്ന പൗലോസിന് അവിടെ നിന്നും 100 മൈൽ അകലെയുള്ള ഫിലിപ്പിയിൽ നിന്നും 2 പ്രാവശ്യം ധനസഹായം ലഭിക്കുവാൻ ഇടയായി. അതിനെപ്പറ്റി പിൽക്കാലത്ത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനമെഴുതിയപ്പോൾ പൗലോസ് ഓർത്തെഴുതിയത് Philippians 4:16 കാണുവാൻ കഴിയുന്നു. ഫെരോവയിൽ എത്തിയ പൗലോസും സഹോദരന്മാരും യഹൂദന്മാരുടെ പള്ളിയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. അവർ തെസ്സലോനിക്കയിലെ ആളുകളെക്കാൾ ഉത്തമന്മാരായിരുന്നുവെന്ന് മാത്രമല്ല, കേട്ട വചനം അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ നോക്കി പരിശോധിക്കുന്നവരും ആയിരുന്നു. അനേകർ യേശുവിൽ വിശ്വസിച്ചു. പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് കലഹമുണ്ടാക്കി. അതിനാൽ സഹോദരന്മാർ പൗലോസിനെ അഥേനയിൽ എത്തിച്ചു. ശീലാസും തിമോത്തിയോസും ബെരോവയിൽ തന്നെ പാർത്തു. അഥേനയിലേക്കുള്ള യാത്രയിൽ തനിക്ക് തുണയായി പോയവർ ബെരോവയിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ശീലാസും തിമോത്തിയോസും കഴിയുന്നതും വേഗത്തിൽ തന്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങുകയുണ്ടായി. അവർക്കായി കാത്തുകൊണ്ട് അഥേനയിൽ പാർക്കുന്ന നാളുകളിൽ പൗലോസ് നഗരം ചുറ്റി നടന്ന് കണ്ടു. ഇപ്പോൾ ഏഥൻസ് എന്നറിയപ്പെടുന്ന അഥേന പഴയ ഗ്രീക്ക് സാമ്രാജ്യത്തിലെ പ്രധാന പട്ടണമായിരുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ തത്വചിന്തകന്മാർ പാർത്തിരുന്ന പട്ടണമാണിത്. പൗലോസ് അവിടെ എത്തിയ കാലത്ത് ഈ പട്ടണത്തിന്റെ പുരാതന പ്രൗഢി നശിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രം എന്ന സ്ഥാനം നിലനിന്നിരുന്നു. വിജ്ഞാനം തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റോമിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ അവിടെ എത്തിയിരുന്നു. എണ്ണമറ്റ ദേവന്മാരുടെ പട്ടണം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അഥേന നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിന്റെ മനസ്സിന് ചൂട് പിടിച്ചു എന്ന് വചനം പറയുന്നു. 17:16 നാം അത് കാണുന്നു. പള്ളിയിൽ വച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും വചനം സംസാരിച്ച പൗലോസ് ദിവസേന ചന്തസ്ഥലങ്ങളിൽ കണ്ടവരോടെല്ലാം സംഭാഷിച്ചു പോന്നു. ഇതിനോടകം നഗരത്തിലെ തത്വജ്ഞാനികൾ പൗലോസിനെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. എപ്പിക്കൂരിയർ, സ്തോയിക്കർ എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിക്കുവാൻ ചെന്നു. ക്രിസ്തുവിന് 300 മുൻപ് ജീവിച്ചിരുന്ന എപ്പിക്കൂരസാണ് എപ്പിക്കൂരിയ തത്വജ്ഞാന വിഭാഗത്തിന്റെ സ്ഥാപകൻ. ഒരു ദൈവമുണ്ടെന്നോ ആ ദൈവമാണ് സൃഷ്ടികർത്താവെന്നോ അവർ വിശ്വസിച്ചില്ല. മനുഷ്യന്റെ ആത്മാവിന് നിത്യതയില്ല എന്ന് അവർ പഠിപ്പിച്ചു. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ യഥേഷ്ടം ഭക്ഷിച്ചും പാനം ചെയ്തും ആനന്ദിക്കണമെന്ന് അവർ ഉപദേശിച്ചു. സ്തോയിക്കർ എന്ന വിഭാഗത്തിന്റെ സ്ഥാപകൻ സൈപ്രസ്കാരനായ സീനോ എന്ന തത്വജ്ഞാനിയാണ്. അഥേനയിലെ ഒരു മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ടാണ് തന്റെ തത്വങ്ങൾ പഠിപ്പിച്ചിരുന്നത്. 48 പഠിപ്പിച്ചിട്ട് ക്രിസ്തുവിന് 264 മുൻപ് തന്റെ 96 വയസ്സിൽ സീനോ മരിച്ചു. എല്ലാം വിധികൽപ്പിതമാണ്. ദൈവമുണ്ട്. ദൈവമാണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത്. മനുഷ്യനെ പോലെ തന്നെ ദൈവവും വിധിക്ക് വിധേയനാണ്. അഖിലാണ്ടത്തിന്റെ നാശത്തോടെ ആത്മാവ് നശിക്കും, അല്ലെങ്കിൽ ആത്മാവ് ദൈവത്തിൽ വിലയം പ്രാപിക്കും എന്നൊക്കെ ആയിരുന്നു ഇക്കൂട്ടരുടെ വിശ്വാസം. യേശുവിനെ പറ്റിയും പുനരുത്ഥാനത്തെ കുറിച്ചുമുള്ള പൗലോസിന്റെ പ്രസംഗം ഈ രണ്ട് തത്വജ്ഞാന വിഭാഗക്കാർക്കും പരിഹാസ്യമായി തോന്നി. അവർ അവനെ പിടിച്ച് അരയോപകക്കുന്നിന്മേൽ കൊണ്ടുചെന്നു. ആ കാലത്ത് നിലവിലിരുന്ന ഒരു കോടതിയാണ് അരയോപക കോടതി. റോമാക്കാരുടെ യുദ്ധദേവനായ മാർസിന്റെ പേരിലുള്ള മാർസ് ഹിൽ എന്ന ഒരു കുന്നിലാണ് ഈ കോടതി കൂടിയിരുന്നത്. അതിനാൽ അത് അരയോപകക്കുന്ന് എന്ന് അറിയപ്പെട്ടിരുന്നു. ഈ കോടതിക്ക് മതപരവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ചരിത്ര പ്രധാനമായ ഒരു സംഭവമാണ്. അസാധാരണമായ ധൈര്യത്തോടെ അഥേന പുരുഷന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രൗഢമായ ഭാഷയിൽ ഗ്രീക്ക് കവികളുടെ കവിതാശകലങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം സാഹിത്യത്തിലും ചരിത്രത്തിലും തനിക്കുണ്ടായിരുന്ന അഗാധമായ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്നു. പൗലോസിന്റെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗം ഇപ്രകാരമാണ്: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനുമാകയാൽ വല്ലതിനും മുട്ടുള്ളവനെന്ന പോലെ മനുഷ്യകൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ദൈവം നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. നാം അവന്റെ സന്താനമല്ലോ എന്ന കവിവാക്യം പൗലോസ് ചൊല്ലിക്കേൾപ്പിച്ചു. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷനായ യേശു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ ഇതിനെപ്പറ്റി വീണ്ടും പ്രസംഗം കേൾക്കാമെന്ന് താല്പര്യം പറഞ്ഞു. മറ്റു ചിലർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ ദിയനസോസ്യും ദമരീസ് എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അനന്തരം പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ എത്തി. ഗ്രീസിലെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്നു അക്കാലത്ത് കൊരിന്ത് പട്ടണം. ഈ പട്ടണവും ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. കൊരിന്ത്യർ എന്ന പദം വ്യഭിചാരത്തിന്റെയും ദുർമാർഗത്തിന്റെയും ഒരു പര്യായ പദമായി മാറത്തക്ക നിലയിൽ ഈ സ്ഥലം കുപ്രസിദ്ധി നേടിയിരുന്നു. ഈ പട്ടണത്തിലെ ദേവക്ഷേത്രങ്ങളിൽ 1000 ദേവദാസികൾ പാർത്തിരുന്നു എന്ന ചരിത്രരേഖയുണ്ട്. ഈ അംഗീകൃത അഭിസാരികളുമായി അനാശാസ്യ ബന്ധം പുലർത്തുവാനായി പ്രേമദേവതയുടെ ആരാധകരായി കടന്നു വന്നിരുന്ന സന്ദർശകരും വിശേഷാൽ നാവികരും അവരുടെ പണം ധൂർത്തടിച്ചിരുന്നു. ഇപ്രകാരം സർവ തിന്മകളുടെയും വിലനിളമായിരുന്ന കൊരിന്തു പട്ടണത്തിലേക്കാണ് പൗലോസ് വിശ്വദീപമായ സുവിശേഷവുമായി കടന്നു ചെന്നത്. അഥേനയിൽ നിന്നും ഏകനായി കൊരിന്തിലെത്തിയ പൗലോസ് അവിടെ പാർത്തിരുന്ന അക്വിലാസ് എന്ന യഹൂദനെയും തൻ്റെ ഭാര്യയായ പ്രസ്കില്ലയെയും കണ്ടുമുട്ടുവാൻ ഇടയായി. AD 41 മുതൽ 54 വരെ ചക്രവർത്തിയായിരുന്ന ക്ലൗദ്യോസ് AD 49 എല്ലാ യഹൂദന്മാരും റോം വിടണമെന്ന് കൽപ്പന നൽകി. ഈ കൽപ്പന നിമിത്തമാണ് അക്വിലാസ് ദമ്പതികൾ ഇറ്റലിയിലെ പൊന്തോസിൽ നിന്നും കൊരിന്തിൽ എത്തിയത്. സുവിശേഷ പ്രചരണത്തിന് പൗലോസിന് തുണയായി ഈ ദമ്പതികളെ ലഭിക്കുവാൻ ഈ വിളംബരം മുഖാന്തരമായി തീർന്നു. കൊരിന്തിൽ വരും മുൻപ് തന്നെ ഇവർ ക്രിസ്തീയ വിശ്വാസികളായിരുന്നു. പൗലോസും ഈ ദമ്പതികളും ഉറ്റ സുഹൃത്തുക്കളായി തീർന്നു. പൗലോസ് ഇവിടെ അവരോടൊത്ത് കൂടാരപ്പണി ചെയ്യുകയും ശബത്ത് തോറും സിന്നഗോഗിൽ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. 18:1-4 വരെ. ക്ലൗദ്യോസിന്റെ മരണശേഷം ഇവർ വീണ്ടും റോമിൽ വന്നുവെന്ന് കരുതുന്നു. Romans 16:3 അതിന് തെളിവാണ്. റോമിലെ പല ഭവനസഭകളുടെയും കൂട്ടത്തിൽ ഈ ദമ്പതികളുടെ സഭ വളരെ പ്രസിദ്ധമായി തീർന്നിരുന്നു. ഇവരെക്കുറിച്ചുള്ള പരാമർശം പുതിയ നിയമത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇവരുടെ പേരുകൾ അക്വില എന്നും പ്രസ്കി എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ അകമഴിഞ്ഞ സഹകരണം പൗലോസിന്റെ വിശ്രമരഹിതമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പിൻബലമായിരുന്നു. തൻ്റെ പ്രാണനു വേണ്ടി കഴുത്തു വെച്ചു കൊടുക്കുവാൻ തയ്യാറായിരുന്നവർ എന്നാണ് പൗലോസ് ഇവരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ഇവരുടെ സേവന ചരിത്രം ജാതീയ സഭകളിലെങ്ങും പ്രസിദ്ധമായിരുന്നു. Romans 16:3-4, 1 Corinthians 16:19. മക്കദോന്യയിൽ നിന്നും ശീലാസും തിമോത്തയോസും തന്നോടൊപ്പം വീണ്ടും എത്തിയത് പൗലോസിന്റെ പ്രവർത്തനത്തിന് ബലം വർദ്ധിക്കുവാൻ കാരണമായി. യേശു തന്നെ ക്രിസ്തു എന്ന് സാക്ഷീകരിച്ച പൗലോസിനോട് യഹൂദന്മാർ എതിർ പറഞ്ഞപ്പോൾ അവൻ അവരോട്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് പറഞ്ഞു. അവിടെ നിന്നും അദ്ദേഹം തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു. തൽഫലമായി പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും കർത്താവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ സംസാരിച്ച് പൗലോസിനെ വീണ്ടും ബലപ്പെടുത്തി. നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു. അങ്ങനെ 1.5 വർഷം പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. അഥേനയിൽ നിന്നും ഏകനായി കൊരിന്തിലെത്തിയ പൗലോസ് ഈ കാലയളവിൽ താൻ തെസലോനിക്കയിൽ സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളെ കാണുവാൻ ഒന്നിലധികം പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല. 1 Thessalonians 2:17-3:10 വരെയുള്ള ഭാഗത്ത് അതേപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ നിറവിൽ കൊരിന്തിൽ വെച്ച് താൻ എഴുതിയതാണ് തെസലോനിക്കയുടെ 1-ഉം 2-ഉം ലേഖനങ്ങൾ. പൗലോസിന്റെ ആദ്യ ലേഖനങ്ങളും ഇവയാണ്. AD 51 ഒന്നാം ലേഖനവും ഏതാനും മാസങ്ങൾക്ക് ശേഷം 2-ാം ലേഖനവും എഴുതിയെന്ന് കരുതപ്പെടുന്നു. കൊരിന്ത്യരിൽ അനേകർ ക്രിസ്തീയ സഭയോട് ചേർന്നതിനാൽ അവിടെയുള്ള യഹൂദന്മാർ ഇളകി പൗലോസിനെ കൂട്ടിക്കൊണ്ട് ഗല്ലിയോൻ എന്ന ദേശാധിപതിയുടെ മുൻപിൽ കൊണ്ടുചെന്നു. മതപരമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവനവരെ ന്യായാസനത്തിങ്കിൽ നിന്നും പുറത്താക്കി. പൗലോസ് കൊരിന്തിൽ നിന്നും കെങ്കറയിലെത്തി. അവിടെ നിന്നും പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. പിന്നീട് എഫേസോസിലെത്തിയ പൗലോസ് ഈ ദമ്പതികളെ അവിടെ വിട്ടിട്ട് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് അവരോട് പ്രസംഗിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു എങ്കിലും സമ്മതിക്കാതെ ദൈവഹിതമെങ്കിൽ വീണ്ടും വരാം എന്ന് പറഞ്ഞ് വിട വാങ്ങി കപ്പൽ കയറി കൈസര്യയിൽ ഇറങ്ങി. അവിടെ നിന്നും യെരുശലേമിലെ സഭ സന്ദർശിച്ച് അന്ത്യോക്യയിലെത്തി തൻ്റെ രണ്ടാം മിഷണറി യാത്ര അവസാനിപ്പിച്ചു. 11-ാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.